SBS Radio.
നമസ്കാരം, ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഓസ്ട്രേലിയയിലെ ജനസംഖ്യ 2.5 കോടി തികഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടിയേറ്റം കുറയ്ക്കണമെന്നൊരാവശ്യമാണ് ശക്തമായിട്ട് രാജ്യത്ത് പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. മറുവാദങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കുടിയേറ്റത്തിൻ്റെ ഒരു രീതി മാറ്റണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ കുടിയേറ്റത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്ന രീതിയിൽ സർക്കാർ ഒരു നിലപാടിലേക്ക് എത്താനുള്ള കാരണം?
പ്രധാനമായിട്ട് ഓസ്ട്രേലിയൻ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ നടക്കുന്നുള്ളത് എന്നതുകൊണ്ടും അതിനേക്കാൾ ഉപരിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരുന്ന വിദേശികളായിട്ടുള്ളവർ, പുതിയ കുടിയേറ്റക്കാർ ഒരു അസന്തുലിതമായ തരത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാസസ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ ജീവിക്കുവാൻ താല്പര്യപ്പെടുകയും അവിടെ തന്നെ സ്ഥിരതാമസം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ കണ്ടുവരുന്നത്. ഉദാഹരണത്തിന്, 2.5 കോടി ജനസംഖ്യയുള്ള ഓസ്ട്രേലിയയുടെ 90% പ്രധാനപ്പെട്ട 5 നഗരങ്ങൾ കേന്ദ്രീകരിച്ചും അവയുടെ സബർബുകൾ, അവയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്, റീജണൽ ഏരിയകളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക്, ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക്, അവിടെ തൊഴിൽ മേഖലയിലെ ആവശ്യത്തിന് ആളുകളെ കിട്ടാതെ വരികയും അതാത് റീജണൽ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബിസിനസ്സുകൾക്കും മറ്റുമൊക്കെ ആവശ്യത്തിന് തൊഴിൽ ചെയ്യുവാൻ ആളുകളെ ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു നഗര ഗ്രാമ രീതിയിലുള്ള ഒരു അന്തരം കൂടുതലായി വരുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത് കൊണ്ടാണ് കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഈ വരുന്ന വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഒരു സംശയമുള്ളത്, കുടിയേറ്റത്തിൻ്റെ എണ്ണം കുറയ്ക്കണമെന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇപ്പം മുൻ പ്രധാനമന്ത്രി ടോണി അബട്ട് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. നിലവിൽ എത്രത്തോളം പേരാണ് ഒരു വർഷം കുടിയേറിയെത്തുന്നത് ഓസ്ട്രേലിയയിലേക്ക്?
ഇത് കഴിഞ്ഞ 2011 മുതൽ 2018 വരെയുള്ള ഈ 7 വർഷക്കാലത്തിനിടയിൽ മാറി മാറി വന്ന ലേബർ ഗവൺമെന്റും ലിബറൽ ഗവൺമെന്റും എല്ലാം 190,000 ആളുകളെയാണ് സ്കിൽഡ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് എല്ലാ വർഷവും കൊണ്ടുവരുവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന, മൈഗ്രേഷൻ പ്ലാൻ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ്. എന്നാൽ ഒരു വർഷവും ഈ 190,000 ആളുകളെ മൊത്തമായിട്ട് ഓസ്ട്രേലിയക്ക് ലഭിക്കാറില്ല. പരമാവധി 163,000 to 165,000 ആ ഒരു റേഞ്ചിലാണ് എല്ലാ വർഷവും സ്കിൽഡ് മൈഗ്രേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കൊണ്ടുവരാറ്. ഈ സ്കിൽഡ് മൈഗ്രേഷൻ 190,000 സ്പോട്ടുകളുള്ള സ്കിൽഡ് മൈഗ്രേഷന്റെ അതിന്റെ സീലിംഗിലുള്ളതില് 68% സ്കിൽഡ് മൈഗ്രേഷൻ വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നത്. 32% ഫാമിലി റിലേറ്റഡ് മൈഗ്രേഷൻ. ഈ 68% സ്കിൽഡ് മൈഗ്രേഷനിൽ തന്നെ 38% സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേർഡ് സ്കിൽഡ് മൈഗ്രേഷനാണ്. 34% സ്കിൽഡ് മൈഗ്രേഷൻ വരുന്നത്. 22% സ്റ്റേറ്റ് സ്പോൺസേർഡ് മൈഗ്രേഷൻ വരുന്നു. വെറും 6% മാത്രമാണ് ബിസിനസ് മൈഗ്രേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 165,000 പേരെയാണ് ഓരോ വർഷവും സ്കിൽഡ് മൈഗ്രേഷൻ വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് താല്പര്യപ്പെടുന്നു.
ഇതിലിപ്പോ കുറയ്ക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സർക്കാർ സൂചന നൽകിയിട്ടുണ്ടോ ഇത് കുറയ്ക്കുമെന്നുള്ള രീതിയിൽ?
ഇത് കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില പത്രമാധ്യമങ്ങളും ചില പോളമിസ്റ്റുകളും ചില അക്കാഡമിക്കുകളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അതിന് സ്വാഭാവികമായിട്ട് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമായിട്ട് വരും. അത് നിലവിലുള്ള സാഹചര്യത്തില് ഇത് അത്ര എളുപ്പത്തിൽ
കുറയ്ക്കാൻ
സാധിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല.
ഓക്കെ, എന്തായാലും ഈ കുടിയേറ്റത്തിന്റെ എണ്ണം കുറയ്ക്കണം എന്നതിനേക്കാൾ ഉപരിയായി മറ്റു പല മാറ്റങ്ങളും വേണമെന്ന ആവശ്യം വരുന്നുണ്ട്. സർക്കാർ തന്നെ പല സൂചനകളും നൽകിയിട്ടുണ്ടല്ലോ. ആദ്യമൊന്ന് ചുരുക്കി പറയാമോ എന്തൊക്കെയാണ് പ്രധാനമായും സർക്കാർ ആലോചിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സൂചന നൽകുന്ന മാറ്റങ്ങളെന്ന്?
പ്രധാനമായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് ആയിട്ടുള്ള വിദഗ്ധ തൊഴിലാളികൾ, അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ കടന്നു വരണം എന്ന് തന്നെയാണ്. അത് ലേബർ ഗവൺമെന്റും ലിബറൽ ഗവൺമെന്റും എല്ലാം ആഗ്രഹിക്കുന്നത്, കൂടുതൽ ആളുകൾ കടന്നു വരണം എന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഇപ്പോൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാല് അക്കാഡമിക്കുള്ള ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജനസംഖ്യ പഠന വിദഗ്ധ ഡോക്ടർ ലിസ് ആലൻ പറയുന്നത്, ഒരു വർഷം ഓസ്ട്രേലിയ 160,000 തൊട്ട് 210,000 ആളുകളെ വരെയെങ്കിലും എല്ലാ വർഷവും മൈഗ്രേഷനിലൂടെ കൊണ്ടുവരേണ്ടതുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർ എങ്ങനെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഏതാണ്ട് ഒരു സന്തുലിതമായിട്ടുള്ള ഒരു ഈക്വലൈസ് ചെയ്തുകൊണ്ട് ആളുകളെ വിന്യസിക്കുവാൻ കഴിയും, ഡീസെൻട്രലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഇപ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷം വന്ന 112,000 കുടിയേറ്റക്കാരിൽ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള കുടിയേറ്റക്കാരിൽ 87% രണ്ട് പട്ടണങ്ങളിൽ, സിഡ്നിയിലും മെൽബണിലുമായിട്ടാണ് സ്ഥിരതാമസം നടത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റ് പട്ടണങ്ങളിൽ, രാജ്യത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റികളിലും മറ്റ് ചെറുപട്ടണങ്ങളിലും റീജിയണൽ പട്ടണങ്ങളിലും ഒന്നും ആളുകളെ കിട്ടാതെയും തൊഴിൽ എടുക്കുവാൻ തൊഴിൽ ചെയ്യുവാൻ ആളുകളെ ലഭിക്കാതെയും വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിലുണ്ട്. അത് കൂടുതൽ കൂടുതൽ വഷളാകുന്നതിന് മുമ്പായിട്ട് പുതിയ ചില നിയമനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആസ്ട്രേലിയയിലേക്ക് കടന്നു വരുന്ന കുടിയേറ്റക്കാരെ മറ്റു ഭാഗങ്ങളിലേക്ക് ആക്കുവാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ വയ്ക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് റീജിയണൽ ഏരിയകളിൽ, അതായത് ഉൾപ്രദേശങ്ങളിൽ, പോപ്പുലേഷൻ ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ഈ പുതുതായി വരുന്ന കുടിയേറ്റക്കാർ കുറെ കാലത്തേക്ക് സ്ഥിരതാമസം ഉണ്ടാവുകയും അവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയും അവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യണം. അതിന് സ്വാഭാവികമായിട്ട് പല ഇൻസെന്റീവ്സും ഗവൺമെന്റ് കൊടുക്കും. അങ്ങനെ ഒരു റീജിയണൽ മൈഗ്രേഷന്റെ, പുതുതായിട്ട് വരുന്ന കുടിയേറ്റക്കാർ കൂടുതൽ റീജിയണൽ ഏരിയകളിൽ മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന വയ്ക്കുവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. മറ്റൊന്ന്, ഓസ്ട്രേലിയയിലെ ലോക്കൽ കൗൺസിലുകൾക്ക്, റീജിയണൽ കൗൺസിൽ റീജിയണൽ ഏരിയയിൽ ഉൾപ്പെടെയുള്ള റീജിയണൽ കൗൺസിലുകൾക്കും ലോക്കൽ ബോഡികൾക്കും അവർക്ക് ഒരു റിക്രൂട്ടർ സ്റ്റാറ്റസ്, റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുത്തുകൊണ്ട്, ഒരു റിക്രൂട്ട്മെന്റ് സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് അവരെ, അവർക്ക് ആവശ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ, അവരുടെ അധികാര പരിധിയിലുള്ള ഏരിയയിൽ ആവശ്യമുള്ള തൊഴിലെ വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്ക് ഒരു റിക്രൂട്ടർ പോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നു. അത് ഗവൺമെന്റുമായിട്ട്, ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായിട്ട് ഒരു ധാരണയിലെത്തിയതിനു ശേഷം അവർക്ക് തന്നെ വിദഗ്ധ തൊഴിലാളികളെ തദ്ദേശീയമായിട്ടോ ഓസ്ട്രേലിയയിൽ നിന്നോ അതല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നോ കൊണ്ടുവരുവാൻ കഴിയും, കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ, റീജിയണൽ കൗൺസിലുകൾക്ക് അതിനുള്ള ഒരു റിക്രൂട്ടർ സ്റ്റാറ്റസ് നൽകുവാനുള്ള ഒരു നീക്കവുമുണ്ട്. അപ്പൊ അതിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നേഴ്സുമാർ, അതായത് ആരോഗ്യ രംഗത്തുള്ളവർ, പിന്നീട് ട്രേഡ് പേഴ്സൺസ്, വിദഗ്ധ തൊഴിലാളികൾ, പിന്നെ ഫാർമേഴ്സ്. തീർച്ചയായിട്ടും റീജിയണൽ ഏരിയയിൽ കൂടുതൽ ഫാർമേഴ്സിന്, കർഷകരെ ആവശ്യമുണ്ട്. അപ്പൊ ആ തരത്തിൽ വിദഗ്ധരായിട്ടുള്ള കർഷകരെ, ഇവരെയെല്ലാം കൊണ്ടുവരുവാനാണ് റീജിയണൽ കൗൺസിലുകൾ മുഖേന ഓസ്ട്രേലിയ ഗവൺമെന്റ് പദ്ധതിയിടുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, ഈ ഒരു പദ്ധതി നോർത്തേൺ ടെറിട്ടറിയിൽ നാം തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ജൂലൈ മാസം 1st മുതൽ ഗ്ലോബൽ ടാലന്റ് വിസ എന്ന് പറയുന്ന ഒരു പുതിയ വിസ, ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ SBS ഒരു ഇന്റർവ്യൂവിൽ, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അത് സൂചിപ്പിച്ചതാണ്, ഗ്ലോബൽ ടാലന്റ് വിസ. പിന്നെ സിസ എന്ന് പറയുന്നത് സ്കില്ലിംഗ് ഓസ്ട്രേലിയയുടെ, ഈ സതേൺ ഓസ്ട്രേലിയയുടെ ഇതിനു വേണ്ടി ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഇന്നോവേഷൻ ഇൻ സൗത്ത് ഓസ്ട്രേലിയ. വിസ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പുതിയ വിസ, അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റും സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായിട്ട് ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. ആ വിസ നടപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിദഗ്ധ തൊഴിലാളികളെ സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിക്കുകയും അവിടെ തന്നെ സ്ഥിരതാമസമാക്കിക്കൊണ്ട് സൗത്ത് ഓസ്ട്രേലിയയുടെ എക്കോണമിക്ക് വേണ്ടി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ആ വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആണ് ഗവൺമെന്റ്.
ഇതിലിപ്പോ ഈ റീജിയണൽ വിസയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നിലവിൽ തന്നെ നിരവധി റീജിയണൽ വിസകൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്ത് മാറ്റമായിരിക്കും സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ തന്നെ റീജിയണൽ വിസയിൽ മാത്രം പോകുന്ന ആൾക്കാരുണ്ട്, 2 അവിടെ താമസിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും സർക്കാർ ചെയ്യാൻ കഴിയുക?
അപ്പൊ ഒന്ന്, നിലവിലുള്ള പ്രധാനപ്പെട്ട റീജിയണൽ വിസകളെന്ന് പറയുന്നത് ഒന്ന് 489 പ്രൊവിഷണൽ വിസയാണ്, രണ്ട് 187 വിസയാണ്, പിന്നെ മറ്റൊന്ന് റീജിയണൽ മേഖലകളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 482 വിസ എന്ന് പറയും, ടെമ്പററി വർക്ക് വിസയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 187 വിസ എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻഷിപ്പ് ഓടുകൂടിയുള്ള ഒരു വിസയാണ്. 489 എന്ന് പറയുന്നത് 4 വർഷത്തെ താൽക്കാലിക വിസയാണ്, 2 വർഷം കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് വിസ ലഭിക്കുന്ന ഒരു വിസയാണ്. പിന്നെ 482 എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും റീജിയണൽ ഏരിയയിലും നോൺ റീജിയണൽ ഏരിയയിലും എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുന്ന വിസയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് റീജിയണൽ മൈഗ്രേഷൻ RSMS വിസയിൽ ഉൾപ്പെടെ 489 വിസയിൽ ഉൾപ്പെടെ പുതുതായി ഒരുപക്ഷെ സൗത്ത് ആസ്ട്രേലിയയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന വിസയിൽ ഉൾപ്പെടെ, അതല്ല എങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു പുതിയ കാറ്റഗറി വിസ ഇത്തരം മേഖലകൾക്കായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊണ്ടുവന്നാൽ ആ വിസയിൽ ഉൾപ്പെടെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ചുരുങ്ങിയത് ഇത്ര കാലയളവിൽ ആ റീജിയനിൽ തന്നെ ജോലി ചെയ്യണമെന്നും അവിടെ തന്നെ സെറ്റിൽ ചെയ്യണമെന്നുമുള്ള ഉൾപ്പെടെയുള്ള കടുത്ത നിബന്ധനകൾ കൊണ്ടുവന്നുണ്ട്. ആ അതാത് മേഖലകളിൽ തന്നെ ഇവരുടെ സ്കിൽ അല്ലെങ്കിൽ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം തീർച്ചയായിട്ടും ഗവൺമെന്റ് നടത്തും. അങ്ങനെ നടത്തിയാൽ മാത്രമേ അത് പ്രയോജനം ചെയ്യുകയുള്ളൂ. കാരണം ഇപ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് 187 വിസയിലായാലും അല്ലെങ്കിൽ 489 വിസയിലായാലും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രയോജനം മാത്രമാണ് റീജിയണൽ ഏരിയകൾക്ക് കിട്ടുന്നത്. 187 വിസയിൽ കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷക്കാലം റീജിയണൽ ഏരിയയിൽ നിൽക്കണമെന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു 2 വർഷക്കാലം ആ മേഖലയിലുള്ള ഒരു എംപ്ലോയർക്ക് അവരുടെ സേവനം ലഭിക്കും. ആ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് എമിഗ്രേറ്റ് ചെയ്യുകയാണ്, അവിടെ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക്, രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് കുടിയേറുകയാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടുള്ള ആ ഒരു താൽക്കാലികമായ നേട്ടം മാത്രമാണ് അങ്ങനെയുള്ള എംപ്ലോയർക്ക് ലഭിക്കുന്നത്. 489 വിസയുടെ കാര്യവും അത് തന്നെയാണ്. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് PR കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രാജ്യത്തിന്റെ ഏത് മേഖലകളിലേക്ക് വേണമെങ്കിലും പോവാൻ കഴിയും. അങ്ങനെ അത്തരം നിർദ്ദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത്തരം വിസകൾക്കുള്ള വിസ കണ്ടീഷൻസ് കുറച്ചുകൂടി ശക്തമാക്കുകയും പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
സ്വാഭാവികമായിട്ടും മലയാളികൾക്ക്, നമ്മളിപ്പോൾ മലയാളികളുടെ കാര്യം ചിന്തിക്കണമല്ലോ, മലയാളികൾക്ക് ഗുണകരമായിരിക്കുമോ ദോഷകരമായിരിക്കുമോ അങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ?
രണ്ട് തരത്തിലാണ് നിർദ്ദേശങ്ങൾ മലയാളികളെ ബാധിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലുള്ളവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, ഒട്ടേറെ ഇൻസെന്റീവ്സ് അവർക്ക് തൊഴിൽ ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും അവിടെ കുടിയേറുവാനും പ്രചോദനകരമായിട്ടുള്ള ഒട്ടേറെ സഹായങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ അവർ ചെയ്തു കൊടുക്കും, ഒട്ടേറെ ഇളവുകൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഉദാഹരണത്തിന് മെഡിക്കെയറിനകത്തുള്ള ചികിത്സയുടെ പരിധി വർദ്ധിപ്പിക്കൽ, അങ്ങനെയൊക്കെയുള്ള പല നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഉയർന്നു വരുന്നത്. അങ്ങനെ ആകർഷിക്കുവാൻ കഴിയുന്ന, പുറത്തു നിന്ന് ഈ വരുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ആകർഷിക്കുവാൻ കഴിയുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഹെൽത്ത് പ്രൊഫഷണൽസിന് ഒട്ടേറെ ഗുണം ചെയ്യും. ഒപ്പം ഫാമിങ്ങുമായിട്ട്, ഫാം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒരു സാധ്യതകൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ടും IT രംഗത്തുള്ളയും അക്കൗണ്ടന്റ് എഞ്ചിനീയർ ലെവലിലുള്ളവർക്ക്, തീർച്ചയായിട്ടും IT രംഗത്തുള്ളവർക്കും അക്കൗണ്ടന്റ് അങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് ഒരു വലിയൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്നാൽ സ്വാഭാവികമായിട്ട് എഞ്ചിനീയേഴ്സിന് റീജിയണൽ ഏരിയയിലെ എക്കോണമി ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച്, കൂടുതൽ കൂടുതൽ വികസിക്കുന്നതനുസരിച്ച് കൂടുതൽ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പ്രയോജനം മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാർക്കും ഭാവിയിൽ ക്രമേണ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ പൊട്ടൻഷ്യലി ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുവാൻ പോകുന്നത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണ്.
തീർച്ചയായും. എന്തായാലും വളരെ നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ. ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചതിന്
താങ്ക് യു ദീജു.
Hear more stories in your language by visiting sbs.com.au.